ഇത്രയും സംവത്സരങ്ങൾക്ക് ശേഷം ഈ മണൽത്തടി മുത്തായി രൂപാന്തരപ്പെടുന്നു. മനുഷ്യന്റെ നെഞ്ചിൽ വീഴുന്ന വേദനയുടെ മണൽത്തരികളൊക്കെ ഒരു നാള് മുത്തായി മാറിയേക്കാം. ഒരു മുളന്തണ്ടിൽ നിന്ന് സംഗീതത്തിലേക്കുള്ള ദൂരം 7 മുറിവുകളിലേതാണ്. അമ്മയുടെ ഏറ്റവും നോവിൽ നിന്ന് കുഞ്ഞിന്റെ സാഫല്യത്തിലേക്കുള്ള ദൂരം, നിലത്ത് വീഴപ്പെടുന്ന ഗോതമ്പ് മണിയിൽ നിന്ന് 100 മേനിയിലേക്കുള്ള ദൂരം, സഹനം നന്മയിലേക്കുള്ള ദൂരമാണ്. കുട്ടികളോട് പറയുന്ന ഒരു കുഞ്ഞു കഥയുണ്ട്, 3 വൃക്ഷങ്ങൾ. ഈ വൃക്ഷങ്ങൾ ഇരുന്ന് കൊച്ചുവർത്താനം പറയുകയാണ് തങ്ങളുടെ സ്വപ്നം എന്താണെന്നതിനെ കുറിച്ച്. ഒന്നാമത്തെ വൃക്ഷം പറഞ്ഞു, എനിക്കിനൊരു സ്വപ്നമേ ഉള്ളൂ, ഒരു തൊട്ടിലാവണം, ഒരു കുഞ്ഞിന്റെ പാൽപുഞ്ചിരി കാണണം, അമ്മയുടെ താരാട്ട് കേൾക്കണം, ശിഷ്ടകാലം അങ്ങനെ കഴിച്ചുകൂട്ടിയാൽ മതി. രണ്ടാമത്തെ വൃക്ഷം പറഞ്ഞു, എനിക്ക് എന്താകണമെന്ന് വലിയ വ്യക്തതയൊന്നുമില്ല, എങ്കിലും എനിക്കൊന്ന് ആഗ്രഹമുണ്ട്, മനുഷ്യനെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും ആവണം. മൂന്നാമത്തെ വൃക്ഷം പറഞ്ഞു, എനിക്കൊരു കപ്പലാകണം, വെറും കപ്പലല്ല, രത്നങ്ങളും വജ്രങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന വലിയ വാണിജ്യ കപ്പല്. 3 വൃക്ഷങ്ങളും ഇങ്ങനെ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താഴത്തു നിന്ന് മഴവേന്തിയ മനുഷ്യരെത്തുന്നു. അവർ ഈ 3 മരങ്ങളെയും വെട്ടിമുറിക്കുന്നു. ഈ 3 വൃക്ഷങ്ങൾ കൊണ്ടും അവർ പണിതത് അവർ സങ്കല്പിച്ചതൊന്നുമായിരുന്നില്ല. തൊട്ടിലാകാൻ സ്വപ്നം കണ്ട വൃക്ഷം കൊണ്ട് അവർ പണിതത് കാലിത്തൊഴുത്തായിരുന്നു. വൃക്ഷം പറഞ്ഞു, കഷ്ടമാണിത്, കുഞ്ഞിന്റെ പാൽപുഞ്ചിരി കാണാൻ കൊതിച്ചിട്ട് ഒടുവിലെത്തിയിരിക്കുന്നത് ഈ തൊഴുത്തിലാണ്. കപ്പലാകാൻ സ്വപ്നം കണ്ട വൃക്ഷം കൊണ്ട് അവർ പണിതത് ഒരു കുഞ്ഞു മീൻവഞ്ചിയാണ്. രത്നങ്ങളും വജ്രങ്ങളും ഒക്കെ കൊതിച്ചിട്ട് ചാളയുടെയും അയലയുടെയും ഒക്കെ മധ്യയിലേക്ക്, പ്രത്യാശയിലേക്ക് നയിക്കേണ്ട ഒന്നാകാൻ വേണ്ടി സ്വപ്നം കണ്ട വൃക്ഷം കൊണ്ട് അവർ പണിതത് കഴിമരമായിരുന്നു. 3 വൃക്ഷങ്ങളുടെയും സ്വപ്നങ്ങൾ ചിതറിക്കപ്പെട്ടു. ഏറെ നാളുകൾക്ക് ശേഷം ഒരു രാത്രിയിൽ എല്ലാ സത്രങ്ങളും അടക്കപ്പെട്ടപ്പോൾ ഗർഭിണിയായ ഒരു സ്ത്രീയും അവരുടെ തൊഴിലാളി ഭർത്താവും കൂടി ഈ തൊഴുത്തിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് അവര് കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. ഈ കുഞ്ഞിനെ കണ്ട് വൃക്ഷം പറഞ്ഞു, ദൈവമേ, ഒരു കുഞ്ഞിന്റെ പാൽപുഞ്ചിരിക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഇപ്പോഴാവട്ടെ, സൂര്യതേജസ്സിന്റെ മുമ്പില്, സൂര്യതേജസ്സിന്റെ മുമ്പില്, ഒരമ്മയുടെ താരാട്ടിന് വേണ്ടിയാണ് ഞാൻ കുതിച്ചത്. ഇപ്പോഴാവട്ടെ, 1000 മാലാഖമാരുടെ അല്ലേലുയ ഗീതങ്ങള്. ഒന്നാമത്തെ വൃക്ഷത്തിന് സഹനം നന്മയിലേക്കുള്ള ഒരിട ദൂരമായിട്ട് മാറിയിട്ടുണ്ട്. രണ്ടാമത്തെ വൃക്ഷം, മീൻവഞ്ചിയായ വൃക്ഷം, സ്വയം ഇങ്ങനെ ശപിച്ചു കഴിയുന്ന നാളില് ഒരുവൻ തീരത്തുകൂടെ വരുന്നു. മുക്കുവരോട് അവനിങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ വഞ്ചി തെല്ല് മാറ്റിയിടാമോ, ഞാൻ അതിന്റെ പടവുകളിൽ നിന്ന് പഠിപ്പിച്ചു കൊള്ളട്ടെ. അവർ വഞ്ചി മാറ്റിയിട്ടു. ആ പടവുകളിൽ ഇരുന്ന് കൊണ്ട് അവൻ പഠിപ്പിച്ചു തുടങ്ങി. വൃക്ഷം പറഞ്ഞു, രത്നങ്ങളും വജ്രങ്ങളും ഒക്കെയാണ് ഞാൻ കൊതിച്ചിരുന്നത്. ഇപ്പോഴാവട്ടെ, രക്തങ്ങളെക്കാളും വജ്രങ്ങളെക്കാളും അമൂല്യമായ വചനമുത്തുകളാണല്ലോ എനിക്ക്. മൂന്നാമത്തെ വൃക്ഷം, കഴിമരമായ വൃക്ഷം, സ്വയം ശപിച്ചുകൊണ്ടിരുന്ന നാളില് ഒരു ചെറുപ്പക്കാരൻ ഈ കഴിമരത്തിൽ തൂക്കേറ്റുന്നു. ഇവൻ കൊല്ലപ്പെടുമ്പോൾ ആകാശം ഇരുണ്ടു, മഴ പെയ്തു, ദേവാലയങ്ങളെ തിരിച്ചിൽ രണ്ടായിട്ട് കീറിപ്പോയി. ഇവനെ കൊന്നവർ പോലും നെഞ്ചത്തടിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു, സത്യമായിട്ടും ഇവൻ ദേവപുത്രനായിരുന്നു. അന്നോട്ട് ഇന്നോളം ഈ കഴിമരം പ്രത്യാശയുടെ ഏറ്റവും വലിയ അടയാളമായിട്ട് മാറുന്നു. സഹനം നന്മയിലേക്കുള്ള ഒരിടദൂരമാവാം. അപ്പോൾ ആദ്യമായിട്ട് മനസ്സിൽ നിന്ന് വിട്ടുകളയാൻ പാടില്ലാത്ത ഒന്നിതാണ്, സഹനത്തെക്കുറിച്ച് വ്യക്തമായൊരു ഉത്തരവും നമുക്ക് നൽകാനാവുന്നില്ല. എന്നിട്ടും യുക്തിയുടെയും ബൈബിളുടെയും ചില പശ്ചാത്തലത്തിൽ കുഞ്ഞു കുഞ്ഞു ഉത്തരങ്ങൾ കാണാനുള്ള ശ്രമത്തിലാണ്. 1, സഹനം നന്മയിലേക്കുള്ള ഇടദൂരം. 2, സഹനം ദൈവദർശനത്തിന് നിമിത്തമായിട്ട് മാറുന്നു. ഒരു മനുഷ്യൻ കുതിരപ്പുറത്ത് കയറി പോവുകയാണ്. പോകുന്ന വഴിക്ക് എവിടെയോ വെച്ചിട്ട് ദൈവം ഇടിവാള് കണക്ക് ഇവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇവനെ അന്ധനാക്കുന്നു. അന്ധനായ സാവൂള് കാഴ്ചയുള്ള കാലത്ത് കാണാതെ പോയ ദൈവത്തെ കണ്ടുമുട്ടുന്നു. ഇവന്റെ സഹനം ദൈവദർശനത്തിന് നിമിത്തമായിട്ട് മാറുന്നുണ്ട്. ജോർജ് മത്തിസൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവിയുണ്ട്. രണ്ടായിട്ടാണ് ഈ മനുഷ്യന്റെ കവിതകൾ തിരിക്കുക. ഈ മനുഷ്യൻ ആദ്യകാലത്ത് എഴുതിയത് പ്രണയകാവ്യങ്ങൾ മാത്രമാണ്. ഒരു പെൺകുട്ടിയുമായിട്ട് ഇയാൾ പ്രണയത്തിലായിരുന്നു. വിവാഹം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പായിട്ട് കണ്ണിനൊരു വേദന. അടുത്തുള്ള ഡോക്ടറെ പോയി കാണുന്നു. ഡോക്ടർ പറയുന്നു, ഇത് ഗ്രാജുവലായിട്ട് നിങ്ങളെ അന്ധതയിലേക്ക് നയിക്കുന്ന ഒരു രോഗമാണ്. 3-4 വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും അന്ധനാവും. പെൺകുട്ടി പറഞ്ഞു, ഈ ഭൂമിയിൽ ഇനിയും കാഴ്ചയുള്ള വേറെ മനുഷ്യരുണ്ട്, ഗുഡ് ബൈ സഹാവേ. പെൺകുട്ടി പെൺകുട്ടി വഴിക്കും പോയി. എന്നിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ എഴുതി, ദൈവമേ, നീ എന്റെ പ്രണയത്തിന്റെ ചില്ലുടച്ചത് നിന്റെ ദർശനത്തിന് വേണ്ടിയായിരുന്നു. നീ എന്റെ പ്രണയത്തിന്റെ ചില്ലുടച്ചത് നിന്റെ ദർശനത്തിന് വേണ്ടിയായിരുന്നു. ആഴമില്ലാത്ത സ്നേഹാനുഭവങ്ങളെ കാണിച്ചു തന്നത് നിന്റെ സ്നേഹത്തിന്റെ ആഴം പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ആഴമില്ലാത്ത സ്നേഹാനുഭവം കാണിച്ചു തന്നത് നിന്റെ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കാനായിരുന്നു. സഹനം ഇവിടെ ദൈവദർശനത്തിന് നിമിത്തമായിട്ട് മാറുന്നുണ്ട്. യാക്കോബ് എന്ന് പറയുന്ന പൂർവ്വപിതാവ് പുഴയോരത്ത് നിന്നുകൊണ്ട് രാത്രിയിൽ തനിക്കെതിരെ വന്ന മലനുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. പ്രഭാതമായപ്പോൾ ഈ മലൻ ഇയാളെ ഇടിച്ചു വീഴ്ത്തി. ആ നിമിഷത്തിൽ യാക്കോബിന് മനസ്സിലായി ഈ രാവ് മുഴുവൻ താൻ പോരാടിക്കൊണ്ടിരുന്നത് ദൈവവുമായിട്ടായിരുന്നു വന്ന്. യാക്കോബ് ഈ ദൂതന്റെ കാലിൽ വീണുകൊണ്ട് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ട് പോവുക. ഇവിടെ ഇവന്റെ പരാജയം ഇവന്റെ ദൈവദർശനത്തിന് അടയാളമായിട്ട് മാറുന്നുണ്ട്. സാവുൾ അശത്തിൽ നിന്ന് വീണത്, അന്ധനായത് അവന് ദൈവദർശന നിമിത്തമായിട്ട് മാറുന്നുണ്ട്. നമ്മുടെ ധ്യാനകേന്ദ്രങ്ങളിൽ എത്തുന്നവരാരാണ്? ജീവിതത്തിലെല്ലാം ശുഭകരമായിരുന്ന കാലത്തിൽ പലപ്പോഴും മറന്നുപോകുന്ന ദൈവത്തെ എപ്പോഴോ ഏതൊക്കെ ദുരന്തങ്ങളിൽ വെച്ച് ഇവർ ദുരന്തങ്ങൾ കടന്നു വരുമ്പോൾ അവയൊക്കെ ദൈവദർശനത്തിന് നിമിത്തമായിട്ട് മാറാറുണ്ട്. കുട്ടികളോട് പറയുന്നൊരു കഥയുണ്ട്, വിദേശത്ത് നടക്കുന്നൊരു കഥയാണ്. ഒരു കുട്ടി 8 വയസ്സായിട്ട് ഇവൻ മിണ്ടിയിട്ടില്ല. സ്പീക്കർ ഡോക്ടർമാരെടുത്ത് കൊണ്ടെല്ലുമ്പോൾ ഡോക്ടർമാർ പറയും, ഇവന്റെ സിസ്റ്റത്തിനൊന്നും ഒരു കുഴപ്പമില്ല, എന്തുകൊണ്ടാണ് നിങ്ങളെ കുട്ടി സംസാരിക്കാതെ ഞാൻ കരഞ്ഞുകൂടാ. അമ്മയ്ക്ക് വല്ലാത്ത വേദനയാണ്. ഒരു ദിവസം രാവിലെ അമ്മ കുഞ്ഞിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. ചൂടുള്ള പൊട്ടറ്റയാണ്. കുഞ്ഞ് ഈ പൊട്ടറ്റ എടുത്ത് ഒന്ന് കടിച്ചു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ ഈ പൊട്ടറ്റയ്ക്ക് എന്ത് ചൂട്. അമ്മയുടെ കണ്ണ് തള്ളി. 8 വർഷം വരെ മിണ്ടാതിരുന്നവൻ ഒരു പ്രഭാതത്തിൽ പറയുകയാണ്, അമ്മേ ഈ പൊട്ടത്തേക്ക് എന്ത് ചൂട്. അമ്മ നെഞ്ചത്തടിച്ചുകൊണ്ട് കുഞ്ഞിനോട് ചോദിച്ചു, കുഞ്ഞെ ഇത്രയും വ്യക്തമായിട്ട് നിനക്ക് സംസാരിക്കാൻ അറിഞ്ഞിട്ട് ഇത്രയും കാലം നീ പിന്നെ മിണ്ടാതെ പോയത് എന്തുകൊണ്ട്? കുഞ്ഞ് പെട്ടെന്ന് അമ്മയോട് ചൂടായി, അതിന് എപ്പോഴെങ്കിലും നിങ്ങൾ ഇതിനു മുമ്പ് എനിക്ക് ചൂടുള്ള പൊട്ടറ്റോ തന്നിട്ടുണ്ടോ? എല്ലാം പ്രിയങ്കരമാകുമ്പോൾ മനുഷ്യൻ ഉച്ചരിക്കാതെ പോകുന്നൊരു നാമമാണ് ദൈവമേ എന്നുള്ളത്. ഏതൊക്കെ അശുഭകരമായ കാര്യങ്ങൾ വരുമ്പോൾ ഉച്ചരിക്കപ്പെടുന്ന നാമങ്ങൾ, പൊട്ടറ്റോ ചൂടുള്ളതായി മാറുമ്പോൾ. ഇത് തന്നെയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിലൊരു കുഞ്ഞുകഥയുണ്ട്. ഒരു പള്ളിയിലച്ചൻ തന്റെ മേടയിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പള്ളിമുറ്റത്തുള്ള മാവിൽ ആഘോഷപൂർവ്വം കലറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവം സഹായിച്ചിട്ട് ഈ കുഞ്ഞുങ്ങളുടെ കല്ലൊന്നും മാവേ പോലും കൊള്ളുന്നില്ല. അച്ഛന്റെ തമാശ തോന്നി. അച്ഛൻ ആരോ ഗിഫ്റ്റായിട്ട് കൊടുത്ത ഒരു കൂടെ മാമ്പഴമുണ്ട്. പിള്ളേര് മുകളിലോട്ട് കല്ലെറിയുമ്പോൾ അച്ഛൻ ഈ മേടയുടെ ജാലകത്തിലൂടെ താഴോട്ടൊരു മാമ്പഴം ഇടും. ഒരു കല്ല് ഒരു മാമ്പഴം, ഒരു കല്ലൊരു മാമ്പഴം. പിള്ളേര് തമ്മിൽ അടിയായി, ഞാൻ എറിഞ്ഞിട്ടാ വീണത്, നീ എറിഞ്ഞിട്ടാ വീണത്. ഇങ്ങനെ കൂടെയല്ല മാമ്പഴം തീർന്നിട്ടും ഇവർ തലയുയർത്തി അച്ഛനെ കാണുന്നില്ല. പുള്ളിക്ക് ഹീറോ ആകാൻ വേണ്ടിയാണ് പുള്ളി പണിയൊക്കെ ചെയ്യുന്നത്. അവർ തലപൊക്കി നോക്കുന്ന പോലുമില്ല. പുള്ളിക്ക് മടുത്തു. പുള്ളി എന്ത് ചെയ്തു, പത്രമൊക്കെ പറഞ്ഞു പോകാൻ വേണ്ടി വെച്ചിരുന്ന ഒരു പേപ്പർ വെയിറ്റ് ഉണ്ട്, ചെറിയ കല്ല്. ആ കല്ലെടുത്ത് അവന്മാർ തലയിലോട്ടിട്ടു. ഉടനെ എല്ലാം കൂടി മുകളിലേക്ക് നോക്കി. ഇതൊരു പാഠമാണ്. ആകാശത്തു നിന്ന് ഓരോ മാമ്പഴം വീഴുമ്പോൾ നമ്മൾ ഈ കുട്ടികളെ കണക്കാണ്. ഇതെന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ പ്രയത്നം കൊണ്ടാണ്, എന്റെ പ്ലാനിങ് കൊണ്ടാണ്. എവിടെ നിന്നോ വെറുതെ കൃപയായിട്ട് പൊഴിയുന്ന മാമ്പഴങ്ങളാണ് ഇതൊക്കെ. എന്നിട്ട് നമ്മൾ കലഹിക്കുകയാണ്, ഇതെന്റെ കഴിവ് കൊണ്ടാണ്. എന്നിട്ട് അതേ ആകാശത്തിൽ നിന്ന് മാമ്പഴം വീഴ്ത്തപ്പെടുന്ന അതേ ആകാശത്തിൽ നിന്ന് എപ്പോഴോ വീഴുന്ന കുഞ്ഞു കല്ലുകൾ നമ്മൾ ആകാശങ്ങളിലേക്ക് ഉയർന്നു നോക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നു. ആകാശങ്ങളിലേക്ക് ഉയർന്നു നോക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നു. ഒരു റിട്ടയർഡ് പ്രൊഫസർ വന്നിട്ട് പറഞ്ഞു, ഇന്നോളം എനിക്ക് ദൈവത്തിന്റെ ആവശ്യം തോന്നിയിട്ടില്ല. പേരക്കുട്ടി ഡ്രഗിന് അഡിക്റ്റ് ആണെന്ന് അറിഞ്ഞപ്പോ തൊട്ട് എനിക്കിപ്പോൾ അവന്റെ സഹായമില്ലാതെ പോകുന്നു. ഇതൊക്കെ നീതിപൂർവമാണെന്നുള്ളത് വെറുതെ വിടുക. ഏതൊക്കെ അനിഷ്ടകരമായ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യനറിയാം ഇതെന്റെ ഗ്രിപ്പിൽ ഒതുങ്ങുന്നില്ല എന്ന്, തന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല എന്ന്. ആ നിമിഷത്തിൽ ഇവൻ മുകളിലേക്ക് നോക്കുന്നു. സഹനം ദൈവദർശനത്തിന് നിമിത്തമായേക്കാം. മൂന്നാമതായിട്ട്, സഹനം മനുഷ്യനെ കരുത്തുള്ള മനുഷ്യനാക്കി മാറ്റുന്നു. നിയമാവർത്തനത്തിന്റെ പുസ്തകത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, തള്ളപ്പക്ഷി തന്റെ കൂടിനെ ചിതറിക്കുന്നത് കുഞ്ഞുങ്ങളെ പറക്കൽ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. തള്ളപ്പക്ഷി തന്റെ കൂടിനെ ചിതറിക്കുന്നത് കുഞ്ഞുങ്ങളെ പറക്കൽ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. കൂടിനകത്ത് തള്ളപ്പക്ഷി എന്ന് പറയുന്ന കഴുകനാണ്. കൂടിനകത്ത് കുഞ്ഞുങ്ങളെല്ലാം കൂടി ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. തള്ള പുറത്തേക്ക് പോകുന്നു, വരുന്നു. കുഞ്ഞുങ്ങൾ മടിയായിട്ട് ഇങ്ങനെ ഒരു സൈഡിലായിട്ടിരിക്കുകയാണ്. തള്ളയ്ക്കറിയാം ഇവർ ഈ കൂടിനകത്ത് ഒതുങ്ങിയിരുന്നാൽ ഇവൾ പറക്കൽ പഠിക്കില്ല എന്ന്. തള്ള ആദ്യം ചെയ്യുന്നത് ഈ കൂടിനകത്തെ ഏറ്റവും സോഫ്റ്റായ ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ട് പുറത്ത് കളയും. പഞ്ഞിയും തുണിയും ഒക്കെ ഉണ്ട് പുറത്ത് കളയും. പിന്നെ അവശേഷിക്കുന്ന കുറെ കമ്പും കൊമ്പും ഒക്കെയാണ്, കമ്പികളും ഒക്കെയാണ്. കുഞ്ഞുങ്ങൾ ഇരുട്ടായിട്ടാവും. പതുക്കെ പതുക്കെ ചാടി ചാടി കൂടിന്റെ ഒരു വാതായനത്തിലെത്തും. അപ്പൊ തള്ള വന്നിട്ട് പറയും, നമുക്ക് ആകാശമൊക്കെ കാണണ്ടേ, ഈ ചിറകി കയറി ഇരിക്കാൻ പറയും. ഇങ്ങനെ രണ്ട് ചിറകിലും കുഞ്ഞുങ്ങളെ ഇരുത്തി ഇങ്ങനെ മാനം ചുറ്റി ആകാശമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തള്ളപ്പക്ഷി ഒരു ചതി ചെയ്യും. തന്റെ ചിറകൊന്ന് വെട്ടിക്കളയും, അതോടുകൂടി കുഞ്ഞ് വേറെ തള്ള വേറെ. എന്തിനാണ് എന്നെ കൊലക്കൂടുത്തുന്നുള്ള ഒരു ഭീതിയോടുകൂടി ഈ കുഞ്ഞു പക്ഷി ഉള്ള ശക്തിയോടുകൂടി തന്റെ കുഞ്ഞു ചിറകെടുത്തിട്ട് ഒന്നടിക്കും, മറ്റേ ചിറകെടുത്ത് ഒന്നടിക്കും, പതുക്കെ പതുക്കെ ഇതിന്റെ ബാലൻസ് കിട്ടുന്നുണ്ട്, നിൽക്കാനാന്നുള്ള തോന്നലാവും. പിന്നെയും താർന്നു പോകുമ്പോൾ പിന്നെയും തള്ള വന്ന് തന്റെ ചിറകിൽ കയറ്റും, പിന്നെയും ഈ വഞ്ചതി ചെയ്യും. ഇങ്ങനെ ആയിരം വഞ്ചതികളിലൂടെ തള്ളപ്പക്ഷി കുഞ്ഞിനെ പറക്കൽ പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ സഹനങ്ങള് ഒരുപക്ഷെ മനുഷ്യനെ കൂടുതൽ കരുത്തുള്ളവനാക്കി മാറ്റുന്നുണ്ടാവാം. തള്ളപ്പക്ഷി തന്റെ കൂടിനെ ചിതറിക്കുന്നത് കുഞ്ഞുങ്ങളെ പറക്കൽ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. കോഴികൾ ചെയ്യാറുള്ളത് നമുക്ക് ആദ്യം അറിയാമല്ലോ. തീരെ കുഞ്ഞായിരിക്കുന്ന കാലത്തിൽ കോഴിയമ്മ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ കൊത്തിയിട്ട് കൊടുക്കും, പിന്നീട് മുതിർന്നു തുടങ്ങുമ്പോൾ കൊത്തി അകറ്റും. തള്ളപ്പക്ഷി തന്റെ കൂടിനെ ചിതറിക്കുന്നത് കുഞ്ഞുങ്ങളെ പറക്കൽ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം 400 വർഷത്തെ അടിമത്തമുണ്ടായിരുന്നു ഇസ്രായേൽക്കാർക്ക് ഈജിപ്തില്. ആദ്യത്തെ 100 വർഷം ഒഴിച്ച് പിന്നീടുള്ള 300 വർഷങ്ങളും കണ്ണീരിന്റെ കഥകളായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഇവരുടെ വിലാപങ്ങൾ കേൾക്കാതെ പോയി? ആദ്യത്തെ വർഷങ്ങളിൽ ജീവിച്ച തലമുറകള് 40 വർഷത്തെ ചൂടും തണുപ്പും ഒന്നും ഏക്കുവാൻ വേണ്ടി പ്രാപ്തരായ മനുഷ്യരായിരുന്നില്ല. എന്നാൽ അടിമത്തങ്ങളിലൂടെ കടന്നുപോയൊരു ജനത, പീഡനങ്ങളിലൂടെ കടന്നുപോയൊരു ജനത കരുത്തുള്ള മനുഷ്യരായി മാറുകയായിരുന്നു. ഏത് സഹനത്തിലൂടെയും നടന്നു പോകാൻ കേൾപ്പുള്ളവര്. സഹനം മനുഷ്യനെ കരുത്തുള്ള മനുഷ്യനാക്കി മാറ്റുന്നു. വിദേശങ്ങളിലൊക്കെ കർഷകൻ ആദ്യം പ്രാർത്ഥിക്കുന്നത് മഴയ്ക്ക് വേണ്ടിയാണ്, വിത്തെറിഞ്ഞതിന് ശേഷം. പിന്നീട് വിത്തിന് മുള വെട്ടുമ്പോൾ അയാൾ പ്രാർത്ഥിക്കുന്നത് വേനലിന് വേണ്ടിയാണ്. കാരണം മുളച്ച ഈ വിത്തുകൾ വേനൽ വരുമ്പോഴേക്കും വെള്ളം നിഷേധിക്കപ്പെടുമ്പോൾ തങ്ങളുടെ വേരുകൾ ആഴത്തിലേക്ക് ഇറക്കും. അങ്ങനെ ഈ ചെടികൾ കുറെ കൂടി സ്ട്രോങ് ആയിട്ട് വളരുന്നു. സഹനം മനുഷ്യനെ കരുത്തുള്ളവനാക്കി മാറ്റുന്നു. 4-ാമതായിട്ട് സഹനം മനുഷ്യനെ പച്ച മനുഷ്യനാക്കി മാറ്റുന്നു. സഹനാനുഭവങ്ങളിലൂടെ കടന്നു പോയെന്ന് പറയുന്നത് ജീവിതത്തിൽ കുറെ കൂടി ആർജവത്വം പുലർത്തുന്നവനാണ്. മറ്റൊരാളുടെ ദുഃഖം നിങ്ങളുടെ കണ്ണ് നനപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഏതൊക്കെ കഥകൾ ഇവിടെ പറയുമ്പോൾ, ഈ ആരുടെയൊക്കെ ജീവിതത്തിൽ ഏതൊക്കെ കുറിപ്പുകൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണുകൾ നനഞ്ഞു പോകുന്നത്? സമാനമായ അനുഭവങ്ങളിലൂടെ നിങ്ങളും കടന്നു പോയിട്ടുണ്ട്. വിശപ്പറിഞ്ഞവന് മാത്രമേ വിശപ്പിന്റെ ആ ഒരു വേദന മനസ്സിലാവൂ. ദുഃഖത്തിലൂടെ കടന്നുപോയതിന് മാത്രമേ ദുഃഖങ്ങളുടെ ആഴങ്ങൾ മനസ്സിലാവൂ. ഒരു മനുഷ്യനുണ്ട്, എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യൻ. ഈ മനുഷ്യന്റെ അടുക്കലേക്ക് ഉച്ചയ്ക്ക് ആരെങ്കിലും വന്നിട്ട് പട്ടിണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ കാറിൽ തന്നെ കയറ്റിക്കൊണ്ടുപോയി ഏറ്റവും വലിയ റെസ്റ്റോറന്റിൽ കൊണ്ടുപോയി വയറു നിറയെ ഭക്ഷണം വാങ്ങിക്കൊടുക്കും. പണം കടം ചോദിച്ചാൽ കൊടുക്കില്ല. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യുക? 10-ാം ക്ലാസ് പാസ്സായി, പരീക്ഷയൊക്കെ പിന്നീട് എഴുതാൻ പഠിക്കാനൊക്കെ മടിയായിട്ട് കള്ളവണ്ടി കയറി ബോംബെക്ക് പോയി. അന്നൊരു സങ്കല്പമുണ്ടായിരുന്നു, ബോംബെയിലേക്ക് പോയർ മടങ്ങിയെത്തുന്നത് വളരെ റിച്ച് ആയിട്ടാണെന്നൊരു ധാരണ. ചെന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി കഥക്കകത്ത് വായിച്ചു കേൾക്കുന്ന ബോംബെ അല്ല ഈ ബോംബെ എന്ന്. പണിക്ക് വേണ്ടി അന്വേഷിക്കുന്നു, ഒരു പണിയും കിട്ടുന്നില്ല. ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്നു, ഭക്ഷണം കിട്ടുന്നില്ല. മലയാളികളെ ചോദിക്കുമ്പോൾ മലയാളികൾ ബോംബെക്കാർക്ക് പോലും മനസ്സിലാകാത്ത ഹിന്ദിയാണ് ഇങ്ങോട്ട് പറയുന്നത്. ഒടുവിൽ മടുത്തും തളർന്നു വീണ് ഒരു പാതയോരത്ത് കിടക്കുമ്പോൾ ഇവനെ അവിടെ നിന്ന് പൊക്കിയെടുത്തു കൊണ്ടുപോയി അടുത്തുള്ള സൗത്ത് ഇന്ത്യൻ ഹോട്ടലിൽ കൊണ്ടുപോയി വയറു നിറയെ ദോശയും ചമ്മന്തിയും വാങ്ങിക്കൊടുത്തത് ഒരു വൃദ്ധനായ സർദാർജിയായിരുന്നു. ഇവനറിയാം വിശപ്പിന്റെ വേദന എന്തെന്ന്, ഇവനറിയാം വിശപ്പ് ഒരു മനുഷ്യനെ എന്തുമാത്രം അധമനാക്കുമെന്ന്, വിശപ്പ് ഒരുവന്റെ മൂല്യങ്ങൾ എങ്ങനെ പകർത്തു കളയുമെന്ന്. സഹനത്തിലൂടെ കടന്നുപോയ ഈ മനുഷ്യന് സഹനത്തിലൂടെ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോവനെ കണ്ടെത്താനാവും. ഇൻ ദ ആബീസ് ഓഫ് സഫറിംഗ് മെൻസ് പ്രൗഡ് വിങ്സ്. മനുഷ്യന് കുറെ കൂടി ചിറകൾ മുളക്കുന്നുണ്ട് ദുഃഖത്തിന്റെ ആബികളില്. ഒരു കുഞ്ഞ് ഉദാഹരണം ഇതാണ്. 1.5 വർഷം മുമ്പ് നാട്ടിലൊരു ചെറിയ ചലച്ചിത്രം വന്നു, ദേശാടനെന്നും പറഞ്ഞുകൊണ്ട്. ഒരു ചെറിയ കാലത്തില് സന്യാസത്തിന് പോകേണ്ടി വരുന്ന ഒരു കൊച്ചു ബാലന്റെ കഥയാണത്. അതിനുശേഷം അവൻ ആ സന്യാസാശ്രമം വിട്ടു വരുമ്പോൾ ഇവൻ സ്വന്തം ബന്ധുക്കളെ റിജക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞ സെമിനാരിയിലെ കുട്ടികളുടെ വൈസ് ഡയറക്ടറാണ്. ഇവരൊരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഏതായാലും ഈ ചിത്രം പോയി കണ്ടുകൊള്ളുക. അപ്പോൾ അവിടെ തന്നെ ഒരു യൂത്ത് ഗ്രൂപ്പും ഉണ്ട്, ഫ്രാൻസിക്കൻ യൂത്ത് വിങ് എന്നും പറഞ്ഞുകൊണ്ട്, പുറത്തുള്ള ചെറുപ്പക്കാരുടെ സംഘടന, വളരെ ജോളിയായിട്ട് നടക്കുന്ന സംഘടന. അപ്പം അവർ പറഞ്ഞു ഞങ്ങളും പോവുകയാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു 25 ടിക്കറ്റ് ബ്ലോക്കായിട്ട് എടുത്തു. ഞങ്ങളെ കുട്ടികളൊരു 10 പേര്, ഇവരൊരു 15 പേര്, ടിക്കറ്റ് ബ്ലോക്കായിട്ട് എടുത്ത് ഇവരെല്ലാം കൂടി ഒരുമിച്ച് പോയി. തിരിച്ചു വന്നതിന് ശേഷം ഇവരോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ. എന്റെ കുട്ടികൾ പറഞ്ഞു കണ്ണ് നനഞ്ഞു പോയി. ഈ 15 ജോളിയായിട്ട് അടിക്കുന്ന നടന്നിരിക്കുന്നതിൽ എന്ത് ചെയ്യുന്നു, 12 കുട്ടികളും പറഞ്ഞു മഹാബോധ തുടക്കം തൊട്ട് ഇങ്ങനെ കരച്ചില്ലേ, മന്ത്രിമാരെ ഭരിക്കുമ്പോൾ റേഡിയോ കേൾക്കുന്ന കണക്ക്. എന്താ ഇതിന്റെ വ്യത്യാസം? വളരെ ചെറുപ്പകാലത്ത് പൗരോഹിത്യത്തിലേക്കോ അല്ലെങ്കിൽ സെമിനാറിലേക്കോ വന്ന ഈ കുട്ടികൾ സന്യാസത്തിലേക്ക് പോയി, കൊച്ചു ബാലന്റെ കഥയും തങ്ങളുടെ ജീവനും തമ്മിൽ എന്തൊക്കെയോ പൊരുത്തങ്ങൾ അല്ലെങ്കിൽ പൊരുത്തക്കേടുകൾ കാണുകയാണ്, ഏതൊക്കെ സമാനതകൾ കാണുകയാണ്. ഇതാണ് ഇവരെ ഹൃദയത്തെ കുറെ കൂടി സെൻസിറ്റീവായിട്ട് നിർത്തുക. സ്വന്തം വീടിനകത്ത് കഴിയുന്ന ജീവിതം എന്ന് പറയുന്ന ആഘോഷിക്കാനുള്ളതാണ് വിശ്വസിക്കുന്ന ഈ ചെറുപ്പക്കാർക്ക് തീർച്ചയായിട്ടും ഇത് തങ്ങളെ മനസ്സിനലട്ടുന്ന ഒരു പ്രശ്നമല്ല. ഈ 12 പേരിൽ 3 പേര് കൊള്ളാമെന്ന് പറഞ്ഞവരുണ്ട്. ഈ 3 കൊള്ളാമെന്ന് പറഞ്ഞ പിള്ളേരാവട്ടെ ഹോസ്റ്റലിലുള്ള പിള്ളേരുമാണ്, അവധിക്ക് വന്നവരാണ്. അപ്പോൾ മനുഷ്യനെ സെൻസിറ്റീവായിട്ട് നിർത്തുന്നത് സമാനമായി കടന്നുപോയ ഏതൊക്കെയോ ഇവന്റെ അനുഭവങ്ങളാണ്.